ബ്രദർ പി സി തോമസ് എഴുതുന്ന ലേഖനം ആ സ്ത്രീയുടെ പിന്നാലെ ധൃതിയിൽ പോയിട്ടും. എൻ്റെ മകൾക്കുണ്ടായ ഒരു ദൈവാനുഭവം പങ്കുവയ്ക്കുകയാണ്. അവൾ അംഗമായ ഇടവകയിൽ പെൺകുട്ടികളും ആൺകുട്ടികളും ഉൾപ്പെടെ 42 പേരാണ് ഈ വർഷം ആദ്യ കുർബാന സ്വീകരിച്ചത്. സാധാരണയായി ആദ്യ കുർബാന സ്വീകരിക്കുന്ന കുട്ടിയുടെ വീട്ടുകാർ തന്നെയാണ് അവരവരുടെ വസ്ത്രവും ക്രമീകരിക്കുക. എന്നാൽ ഈ പ്രാവശ്യം 42 കുട്ടികൾക്കും വേണ്ട വസ്ത്രം തയ്യാറാക്കാനുള്ള ചുമതല മകളെ ഏൽപ്പിച്ചു. അവൾ ഒരു ടൈലറിംഗ് ഷോപ്പ് നടത്തുന്നുണ്ട്. ആവശ്യത്തിന് തുണിത്തരങ്ങളും അവിടെ കരുതിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഇത് ഒരു ബഹുമതിയായും അംഗീകാരമായും കണക്കാക്കുന്നതിന് പുറമെ ദൈവമാതാവിൻ്റെ ശക്തമായ ഇടപെടൽ കൂടിയാണെന്ന് അവൾ വിശ്വസിച്ചു. കടയിലേക്ക് കൂടുതൽ തുണിത്തരങ്ങൾ ആവശ്യമുള്ളപ്പോൾ അവൾ ബാംഗ്ലൂരിൽ പോയാണ് പർച്ചേസ് ചെയ്യാറുള്ളത്. അങ്ങനെ തുണിയെടുക്കേണ്ട ആവശ്യത്തിനായി അവൾ 23 ഉച്ച കഴിഞ്ഞ് 3:30 കഴിഞ്ഞ സമയത്ത് സാധാരണ തുണിത്തരങ്ങൾ എടുക്കാറുള്ള ബാംഗ്ലൂരിലുള്ള കടയിൽ ചെന്നു ആദ്യ കുർബാന സ്വീകരിക്കുന്ന കുട്ടികൾക്കുള്ള തുണിത്തരങ്ങൾ സെലക്ട് ചെയ്തു. ഈ സെലക്ഷൻ കഴിഞ്ഞപ്പോൾ കടയിലെ ആവശ്യത്തിനുള്ള അല്പം തുണികൾ കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. വളരെ അത്യാവശ്യം എന്ന് തോന്നിയ കുറച്ച് തുണിത്തരങ്ങൾ കൂടി സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത മൊത്തം തുണികളും ഒരു കൗണ്ടറിലെത്തി. ആ കൗണ്ടറിൽ വെച്ചാണ് ഓരോ റോളിലുള്ള തുണിത്തരങ്ങളും പ്രത്യേകം പ്രത്യേകം അളന്ന് താൽക്കാലിക ബിൽ തയ്യാറാക്കുന്നത്. താൽക്കാലിക ബിൽ തയ്യാറാക്കുമ്പോൾ അത്ര ആവശ്യമില്ല എന്ന് തോന്നുന്നവ മാറ്റാനും നമ്മുടെ കൈവശം കരുതിയിരിക്കുന്ന തുകയേക്കാൾ തുക കൂടുതൽ വന്നാൽ അതിനനുസരിച്ചുള്ള തുണിത്തരങ്ങൾ മാറ്റാനുമൊക്കെ സൗകര്യമുണ്ട്. പല റോളുകളിലും നാം പ്രതീക്ഷിക്കുന്നതിലധികം തുണികളുണ്ടാവും. അതിനനുസരിച്ച് തുകയും വർദ്ധിക്കും. ആദ്യ കുർബാന സ്വീകരണത്തിനുള്ള തുണിയുടെയും കടയിലേക്ക് അത്യാവശ്യമുള്ള തുണിത്തരങ്ങളുടെയും താൽക്കാലിക ബിൽ തയ്യാറാക്കിയപ്പോൾ 63,000 രൂപ വേണം. മകളുടെ കയ്യിലാകട്ടെ 40,000 രൂപയേ ഉള്ളൂ. കൗണ്ടറിലുള്ള സെയിൽസ്മാൻ്റെ സഹായത്തോടെ അധികം വന്ന തുകയ്ക്കുള്ള തുണിത്തരങ്ങൾ മാറ്റിവെച്ചുകൊണ്ടിരിക്കുകയാണ്. തുണി വേണമെന്നുണ്ട്, എന്നാൽ ഫൈനൽ ബില്ലിനുള്ള തുക തികയുന്നില്ല. ഹൃദയത്തിൽ ദൈവമാതാവിനെ ധ്യാനിച്ച് തുണിത്തരങ്ങൾ മാറ്റിവെച്ചുകൊണ്ടിരിക്കെ മുഖത്ത് അപാരമാകുന്ന ശോഭയുള്ളതും വെള്ള വസ്ത്രധാരണിയുമായ ഒരു മധ്യവയസ്ക അരികിൽ വന്നു നിന്നു. മാസ്ക് ധരിച്ചിരുന്നതുകൊണ്ട് മുഖം അത്ര വ്യക്തമല്ല. നല്ല കുലീനത്വം. ഒരു മുഖപുരയുമില്ലാതെ മകളോട് മലയാളിയാണോ എന്ന് ചോദിച്ചു. മകൾ അതേ എന്ന് പറഞ്ഞു. നാട്ടിൽ എവിടെയാണ്? എറണാകുളത്ത്. അവൾ വല്ലാതെ ഭയപ്പെട്ടു. കാരണം അപരിചിതരെ കബളിപ്പിക്കുന്ന അനേകം സംഭവങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ആ സ്ത്രീയോട് കൂടുതൽ ലോഹ്യം കൂടാൻ അവൾക്ക് മനസ്സു വന്നില്ല. ഇതിനോടകം മുന്നിലിരിക്കുന്ന വെള്ള തുണിത്തരങ്ങൾ ആ സ്ത്രീയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് ഏതോ ഹോളി കമ്മ്യൂണൽ ആവശ്യത്തിനുള്ളതാണെന്ന് തോന്നുന്നുവല്ലോ എന്നവർ പറഞ്ഞു. ഫൈനൽ ബില്ലടയ്ക്കാൻ നിങ്ങളുടെ കൈവശം പണം തികയുന്നില്ലെന്ന് എനിക്കറിയാം. ഈ പണം കൂടി ഇരിക്കട്ടെ. ഇങ്ങനെ പറഞ്ഞ് 20,000 രൂപ മകളുടെ മുമ്പിലേക്ക് വച്ചിട്ട് ആ സ്ത്രീ പെട്ടെന്ന് നടന്നു നീങ്ങി. ഇവൾ ആ സ്ത്രീക്ക് പിന്നാലെ മാഡം മാഡം എന്ന് വിളിച്ചു ചെന്നപ്പോൾ ഞാൻ മുകളിലത്തെ നിലയിലുണ്ടാകും എന്ന് പറഞ്ഞ് അവർ അപ്രത്യക്ഷയായി. എന്തായാലും പണം കയ്യിലെടുത്ത് സെയിൽസ്മാനോട് 63,000 വരുന്ന ആ തുകയ്ക്കുള്ള ഫൈനൽ ബിൽ തയ്യാറാക്കിക്കോളാൻ പറഞ്ഞിട്ട് അവൾ ധൃതിയിൽ മുകളിലത്തെ നിലയിലേക്ക് പോയി. താഴത്തെ നിലയോട് ചേർന്ന് പുറത്തുകൂടിയാണ് മുകളിലത്തെ നിലയിലേക്കുള്ള വഴി. ആ സ്ത്രീയെ കണ്ടെത്തി അവരോട് ഫോൺ നമ്പറും ബാങ്ക് അക്കൗണ്ട് നമ്പറും വാങ്ങണം. അവർ ചെയ്ത ഉപകാരത്തിന് ഒരു നന്ദി വാക്കും പറയണം. അവർ തന്ന തുക നാട്ടിലെത്തിയിട്ട് അവരുടെ അക്കൗണ്ടിൽ ഇടുകയും ചെയ്യാമല്ലോ എന്ന് മകൾ ചിന്തിച്ചു. മുകളിലത്തെ നിലയും താഴത്തെ നിലയോട് ബന്ധപ്പെട്ടതാണെങ്കിലും അത്ര പ്രാധാന്യം അർഹിക്കുന്ന തുണിത്തരങ്ങളല്ല അവിടെ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടു തിരക്കും ഇല്ല. അവിടെയെത്തി അവൾ കണ്ട സ്ത്രീയുടെ അടയാളങ്ങൾ പറഞ്ഞ് സെയിൽസ്മാനോട് അന്വേഷിച്ചപ്പോൾ അങ്ങനെയൊരു സ്ത്രീ എന്നല്ല, 4 മണിക്ക് ശേഷം ആരും തന്നെ അവിടെ ചെന്നിട്ടുമില്ല എന്നറിഞ്ഞു. പ്രവേശന കവാടത്തിൽ വച്ചിരിക്കുന്ന രജിസ്റ്റർ പരിശോധിച്ചപ്പോൾ ഉച്ചയ്ക്ക് മുൻപേ 2 പേർ രജിസ്റ്ററിൽ പേര് വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ മലയാളികളുമില്ല. അവൾ താഴെ വന്ന് ഫൈനൽ ബിൽ വാങ്ങി ക്യാഷ് കൗണ്ടറിൽ ചെന്ന് മുഴുവൻ തുകയും അടച്ചു. നാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്നതിന് മുമ്പായി ഉണ്ടായിരുന്ന ഏകദേശം 1.5 മണിക്കൂർ സമയം ആ സ്ത്രീയെ കണ്ടെത്താൻ നടത്തിയ ശ്രമം വിഫലമായി. പണം തിരിച്ചു കിട്ടണം എന്ന ഉദ്ദേശത്തോടെയാണ് കൊടുത്തിരുന്നതെങ്കിൽ ആ സ്ത്രീ അവരുടെ വിശദാംശങ്ങൾ മകൾക്ക് നൽകുമായിരുന്നല്ലോ. മകളുടെ വിശദാംശങ്ങൾ അവർ വാങ്ങേണ്ടതുമല്ലേ? ഇതൊന്നും സംഭവിച്ചില്ല. മകളെ ഒരു വ്യവസ്ഥയും ഇല്ലാതെ സഹായിച്ച ആ സ്ത്രീ ദൈവമാതാവ് തന്നെയായിരുന്നു എന്ന് ഞാനും മകളും ബലമായി വിശ്വസിക്കുന്നു.
ദൈവസ്നേഹം വന്നിച്ചിടാ വാക്കുകൾ പോരാ,
നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ.